بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയോടെ ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ഒരു മുഅ്മിനെ സംബന്ധിച്ച് അവനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അവൻ്റെ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ ആശ്വാസമുണ്ടാക്കുന്നതും കൺകുളിർമ നൽകുന്നതും ഞാൻ വ്യക്തമായ മുസ്ലിമാണ് എന്ന് അവന് തന്നെ ഉറപ്പിക്കാവുന്നതുമായ സംഗതി നിസ്കാരമാണ്. അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമായി കുറെ കാലം ജമാഅത്തായി നിസ്കരിക്കാൻ പലർക്കും സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അൽഹംദുലില്ലാ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ പള്ളിയടക്കമുള്ള എല്ലാ പള്ളികളിലും കടന്നു വന്നുവെങ്കിലും മാസങ്ങളോളം ജമാഅത്തിൽ പങ്കെടുക്കാതെയും നിസ്കരിക്കാതെയും ഒക്കെ മാറുന്ന ആളുകൾക്ക് നിസ്കാരത്തോട് ഒരു പ്രതിപത്തി കുറഞ്ഞു വന്ന ഒരു സാഹചര്യമുണ്ട്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. നിസ്കാരം ഒരു അത്ര വാജിബായ ഒരു സംഗതിയൊന്നുമല്ല എന്നൊരു ധാരണ. പുരുഷന്മാരെ സംബന്ധിച്ച് പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ സാധ്യതയുള്ളപ്പോൾ അത് നിർവഹിക്കാതിരുന്നാൽ വൻ കുറ്റങ്ങളിലാണ് അത് ഗണിക്കപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കേണ്ടതുണ്ട് എന്നത് ഇസ്ലാമിന്റെ നിർണായകമായ നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഫഇദാ ഖളൈതുമുസ് സലാത ഫദ്കുറുല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബികും. നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ സ്മരിക്കണം. ഇപ്പൊ യുദ്ധ സന്ദർഭങ്ങളിൽ, ഭയപ്പാടിന്റെ സന്ദർഭങ്ങളിൽ സാധാരണ പോലെ നിസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അപ്പൊ കഴിയുന്നത് പോലെ നിസ്കരിക്കാൻ ഇസ്ലാം അനുവദിക്കുകയാണ്. നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ നിസ്കരിച്ചോളൂ. യുദ്ധത്തിന്റെയും ഭയത്തിന്റെയും സാഹചര്യങ്ങളിൽ പള്ളികളിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്ന വിധം നമസ്കരിച്ചുകൊള്ളൂ. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ആയത്തുകൾക്ക് ശേഷം സൂറത്തു നിസായിലെ 103-ാമത്തെ ആയത്തിൽ പറയുന്നു, അങ്ങനെ നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ദിക്റിലായിരിക്കണം. ഫൈദ തുമഅനൻതും ഫഅഖീമുസ്സല, ഇനി സമാധാനമായാൽ, അതായത് ഒരുമിച്ച് ജമാഅത്തായി നിസ്കരിക്കാവുന്ന സാഹചര്യം അത് ലഭിച്ചു. മുമ്പത് യുദ്ധഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് ലഭിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധം കഴിഞ്ഞു, നിർഭയത്വം വന്നു എങ്കിൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ, തുമഅനീനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. അതായത് എങ്ങനെയാണോ നിസ്കരിക്കേണ്ടത് അങ്ങനെ തന്നെ അഞ്ചു നേരം പുരുഷന്മാർ ജമാഅത്തായും സ്ത്രീകൾ അവരുടെ സൗകര്യമനുസരിച്ച് നിസ്കരിക്കണം. ഇന്ന സ്വലാത്ത കാനത്താലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നിശ്ചയമായും നിസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ടതും നിർബന്ധമായതുമാണ്. അപ്പൊ അതിന് സമയത്തിന് നിസ്കരിക്കണം. ഫർളാണ്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകം ഉറപ്പാണ്. ആ ഒരു ബോധത്തോടുകൂടി നിസ്കരിക്കണം. നമ്മൾ നിസ്കരിച്ചാൽ മാത്രം പോരാ, നമ്മുടെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 7 വയസ്സായ കുട്ടികളെ ശീലിപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. ഖുർആൻ പറഞ്ഞെന്താ, വഅ്മുറഹില കബിസ്വല വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽആഖിബതു ലിത്തഖ്വ. ഞാൻ നിങ്ങളോട് റിസ്ക് ചോദിക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്കുള്ള റിസ്ക് നാം നൽകും. തഖ്വക്കാണ് ശരിയായ പര്യവസാനം. എന്താണ് തഖ്വ? നിങ്ങൾ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിസ്കാരത്തിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. വസ്തബിർ അലൈഹ, നിസ്കാരത്തിൽ നിങ്ങൾ സഹനത്തോടെ നിൽക്കണം, വീഴ്ച വരാതെ നിസ്കരിക്കണം. നിങ്ങൾ നിസ്കരിക്കും വേണം, കുടുംബത്തോട് നിസ്കരിക്കാനായിട്ട് കൽപ്പിക്കുകയും വേണം. നിങ്ങളോട് നാം റിസ്ക് ചോദിച്ചിട്ടില്ല, നിസ്കരിക്കാനാ പറഞ്ഞത്. റിസ്ക് അള്ളാഹു നമുക്ക് തരികയാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയത്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും കൃത്യതയും വേണം. അലസതയും സമയനിഷ്ഠയില്ലായ്മയും അവഗണനയും നിസ്കാരത്തിന്റെ കാര്യത്തിൽ പാടില്ല. ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയാണ്, 238-ാമത്തെ ആയത്ത്. നിങ്ങൾ നിസ്കാരങ്ങളൊക്കെ, പ്രത്യേകിച്ചും അസർ നിസ്കാരം കൃത്യമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങൾ അച്ചടക്കത്തോടുകൂടെ ഇളകാതെ നിസ്കരിക്കണം. ഖുർആൻ പറയുന്നത് ഖുല്ലി ഇബാദി അല്ലദീന ആമനു യുഖീമുസ്സല. പറയണം നബിയെ, എന്റെ സത്യവിശ്വാസികളായ അടിമകളോട് അവർ നമസ്കാരം നിലനിർത്തിക്കൊള്ളട്ടെ എന്ന് പറയുക. നിസ്കാരം കഴിഞ്ഞിട്ടേ ഇസ്ലാമിൽ വേറെന്തുള്ളൂ? വേറെ ഏത് കാര്യവും, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കേണ്ട കാര്യമാണെങ്കിലും, വിഷമിക്കുന്നവരെ സഹായിക്കേണ്ട കാര്യമാണെങ്കിലും, വാപ്പാനോടുമാരോട് നന്മ ചെയ്യേണ്ട കാര്യമാണെങ്കിലും, ഏത് കാര്യമാണെങ്കിലും ഒരു മുഅ്മിനെ സംബന്ധിച്ച് നിസ്കാരം കഴിഞ്ഞിട്ടാണ്. നിസ്കരിക്കാത്തവൻ ബാക്കി എല്ലാ നന്മകളും ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നയാൾ ഇസ്ലാമെന്ന് പുറത്താണ്. ഷിർക്ക് ചെയ്തവന്റെ കൂടെയാണ് അവന്റെ താവളം. നംറൂദിന്റെയും ഫിറഔനിന്റെയും അബൂജഹലിന്റെയും ഉബൈ ഇബ്നു ഖലഫിന്റെയും കൂടെയാണ് അവർ ഖബറിൽ കിടക്കേണ്ടി വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. നരകത്തിലും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിമാണോ അല്ലേ എന്ന് വേർതിരിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു സംഗതിയാണ്. അതിനെ ആ നിലവാരത്തിൽ തന്നെ കാണണം. നമ്മൾ മാത്രമാണോ നിസ്കരിച്ചത്? അല്ല, കഴിഞ്ഞുപോയ എല്ലാ ഉമ്മത്തിനും നിസ്കാരം ഫർള്. ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് അല്ല ശരീഅത്തിൽ നിസ്കാരമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞെന്താ, അദ്ദേഹത്തിന്റെ ദുആ കാണാം. ربنا اني اسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم എന്റെ പവിത്രമായ ഭവനത്തിങ്കൽ, കൃഷിയൊന്നുമില്ലാത്ത ആ താഴ്വരയിൽ ഞാൻ എന്റെ സന്താനങ്ങളെ താമസിപ്പിച്ചു നമ്മുടെ ഞങ്ങളുടെ റബ്ബേ. ربنا ليقيموا الصلاة, എന്റെ മക്കൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി. കഅബാലയത്തിന്റെ അടുത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച എന്തിനാ? നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി. ഇബ്രാഹിം നബിയുടെ ദുആയാണ്. അതേപ്രകാരം തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാചകത്തിൽ പറഞ്ഞ വാചകം റബ്ബനാ ലിയുഖീമുസ്സല എന്ന്. ഇനി മൂസ റസൂലുള്ളാഹി അലൈഹി ഇസ്ലാം, അദ്ദേഹത്തോടുള്ള സംഭാഷണം നമുക്ക് കാണാം. വഔഹൈനാ ഇലാ മൂസ വഅഖീഹി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്ര ബുയൂതൻ വജഅലു ബുയൂതകും ഖിബ്ല വഅഖീമുസ്സല വബശ്ശിറിൽ മുഅ്മിനീൻ. വീടുകൾ നിർണയിക്കാനും വീടുകളെ ഖിബ്ലയാക്കാനും കൽപ്പിച്ചതിന് ശേഷം നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. മൂസാനബിക്കും മൂസാനബിയുടെ സഹോദരനായ ഹാറൂൺ അലൈഹി ഇസ്ലാമിനും അള്ളാഹു വഹീ കൊടുത്തതായി സൂറത്തു യൂനുസിലെ 87-ാമത്തെ ആയത്തിൽ കാണാം. അപ്പൊ എല്ലാ നബിമാരുടെ കാലത്തും നിസ്കാരം വാജിബായൊരു സംഗതിയാണ്. നിസ്കാരമാണ് ഒരു മുഅ്മിന്റെ ആത്മാവ്. പ്രാണവായു ഇല്ലെങ്കിൽ മരിച്ചു പോവുകയുള്ളൂ. പ്രാണവായു ഉണ്ടെങ്കിൽ ഒരു ദിവസം മരിച്ചു വേണം. നിസ്കാരമില്ലെങ്കിൽ ഒരു മരണമല്ല, നരകമാണ്. നിസ്കാരമില്ലെങ്കിൽ പ്രാണവായു ഇല്ലാത്തതിനേക്കാൾ, വെള്ളവും ഭക്ഷണവും കിട്ടാത്തതിനേക്കാൾ ഗുരുതരമായ ആപത്തിലും അപകടത്തിലുമാണ് നിസ്കാരമില്ലെങ്കിൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചതായി നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിസ്കരിക്കുക എന്നാണ്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ നാവിലൂടെ അല്ല പറയുന്നുണ്ട്. എന്താ ഈസാ നബി പറയാ? വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാദും തുഹയ്യ, ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈസാ നബി അല്ലെ? യഹിയാ നബിയെ കുറിച്ച് പറയുന്നിടത്തും കാണാം. എല്ലാ അമ്പിയാക്കളും നിസ്കാരം പഠിപ്പിച്ചവരാണ് എന്ന് കാണാം. ഈ നിസ്കാരത്തിന്റെ മഹത്വവും പ്രാധാന്യവും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് എത്ര നന്മകൾ, എത്ര ഇബാദത്തുകൾ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. നിസ്കാരം പഠിപ്പിച്ചതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? നിസ്കാരം ദുനിയാവുന്നല്ല പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 7 ആകാശത്തിനപ്പുറത്തേക്ക് അള്ളാഹു വിളിപ്പിച്ചു. എല്ലാവർക്കും അറിയാലോ മിഅ്റാജ്. മിഅ്റാജ് രാവിന് ഫലസ്തീൻ വരെ നബി സല്ലല്ലാഹു അലൈഹി സല്ലം ബുറാഖ് എന്ന് പറയുന്ന സവിശേഷമായ ഒരു വാഹനത്തിന്റെ പുറത്ത് അതിവേഗം സഞ്ചരിച്ചെത്തി ഒറ്റ രാവ് കൊണ്ട്. അവിടെ ആ ബുറാഖിനെ കെട്ടിയിടുകയും എന്നിട്ട് അള്ളാഹു ഇറക്കിക്കൊടുത്ത ഒരു കോണിയിൽ സവിശേഷമായ ഒരു മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലം കയറി ഒരു ലിഫ്റ്റിൽ കയറിയിട്ട് ഏഴാനാകാശത്തിനപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്രയായി. അവിടുന്ന് ജിബ്രീലിനും പ്രവേശനം കൊടുക്കാത്തൊരു സ്ഥലമുണ്ട്, ഇനി മുഹമ്മദ് മാത്രം വന്നാൽ മതി. അങ്ങനെയുള്ള സവിശേഷമായ ഒരു സ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് 50 നേരം നിസ്കരിക്കാൻ പറഞ്ഞു. തിരിച്ചു വരുന്ന വഴിക്കാണ് മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാം തന്റെ ഉമ്മത്തിന്റെ അവസ്ഥ അറിയാവുന്ന അദ്ദേഹം പറഞ്ഞ 50 വഖ്തൊക്കെ നിസ്കരിക്കാൻ പറഞ്ഞാൽ നിന്റെ ഉമ്മത്ത് നിന്റെ പിന്നാലുണ്ടാവില്ല. അങ്ങനെ മൂസാ നബിയുടെ ആവശ്യപ്രകാരം അള്ളാഹു അനുവദിച്ചതിനാൽ വീണ്ടും അള്ളാഹുവിന്റെ അരികിൽ ചെല്ലുകയും നിസ്കാരത്തിന്റെ എണ്ണം കുറച്ചു കൊടുത്തു. 45 ആയി, 40 ആയി, അങ്ങനെ 5 ആയി. പക്ഷെ കൂലി കുറച്ചില്ല. 50 വഖ്ത് നിസ്കരിച്ചാലുള്ള കൂലി നൽകിക്കൊണ്ടാണ് 5 വഖ്ത് നിസ്കാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ നിസ്കാരം നിർബന്ധിച്ചത് തന്നെ സവിശേഷമായ ഒരു രീതിയിലാണ് എന്നുള്ളത് അതിന്റെ പ്രാധാന്യത്തെ കുറിക്കുന്നു. രണ്ടാമതായി, ഇസ്ലാമിലെ റുക്കനാണ്, ഇസ്ലാമിന് 5 സ്തംഭങ്ങളുണ്ട്, ബുനിയൽ ഇസ്ലാമു അല ഹംസിൻ, അതിലെ രണ്ടാമത്തെ റുക്കനാണ് ഷഹാദത്ത് കഴിഞ്ഞാൽ, തൗഹീദ് കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന രണ്ട് ഷഹാദത്തുകളുടെ സാക്ഷ്യം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഇസ്ലാമിന്റെ റുക്കൻ എന്താണ്? ഇഖാമുസ്സല, നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, പരലോകത്ത് അള്ളാഹു നമ്മുടെ അമലുകളിൽ ആദ്യമായി വിചാരണം ചെയ്യുക നിസ്കാരം. നിസ്കാരം നോക്കാൻ പറയും, അത് ശരിയാണെങ്കിലേ ബാക്കിയുള്ളതൊക്കെ നോക്കണ്ടുള്ളൂ. നിസ്കാരമില്ലാത്തവന്റെ ബാക്കി അമല് നോക്കിയിട്ട് എന്താ കാര്യം? അവന് ഒരു പ്രയോജനവും അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസിൽ കാണാം, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്ത് മിൻ അമലിഹി സ്വലാത്തുഹു. തീർച്ചയായും ഒരടിമ ഖിയാമത്ത് നാളിൽ അവന്റെ അമലുകളിൽ വിചാരണ ചെയ്യപ്പെടുന്നതിൽ ഒന്നാമത്തെ വിഷയം അവന്റെ നിസ്കാരമാണ്. ഫഇൻ സ്വലുഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ്, അത് നന്നായാൽ അവൻ വിജയിച്ചു, അവൻ നേടി, നേട്ടമുണ്ടാക്കി. വഇൻ ഫസദത്, അവന്റെ നമസ്കാരം ദുഷിച്ചതാണെങ്കിൽ, അള്ളാഹു സ്വീകരിക്കാത്തതാണെങ്കിൽ, ഫഖദ് ഖാബ വഖസിർ, അവൻ തൊലയുകയും നഷ്ടക്കാരനാവുകയും ചെയ്തു. ഫഇൻ ഇൻതഖസ മിൻ ഫരീദത്തിൻ ശൈഅ ഖാല റബ്ബ് തആല, അങ്ങനെ പരലോകത്ത് ആദ്യമായി നമ്മുടെ നിസ്കാരം വിചാരണക്കെടുക്കുമ്പോൾ അള്ളാഹ് ഫർള് നോക്കും. ഫർളിൽ എന്തെങ്കിലും ന്യൂനത കണ്ടാൽ ആ നിസ്കാരം ശരിയല്ല, നിയ്യത്തിലോ നിസ്കാരക്രമത്തിലോ അല്ല, ന്യൂനതയും സംഭവിച്ചതായി കണ്ടാൽ റബ്ബ് പറയും, ഉൻലുറു ഹൽ അബ്ദീ മിൻ തതവ്വ, എന്റെ അടിമക്ക് സുന്നത്തായ നിസ്കാരങ്ങളുണ്ടോ? അപ്പൊ ഫർളിന് പുറമെ നമ്മൾ റവാത്തിബായും അതേപോലെ തന്നെ സുന്നത്തുകളായും നവാഫിലായും ധാരാളം നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അത് നോക്കാൻ അള്ളാഹു കൽപ്പിക്കും. നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾ ഫർള് നമസ്കാരത്തിന്റെ ന്യൂനതകളെ പരിഹരിക്കാൻ അള്ളാഹു ഒരു കാരണമാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ അത് മുഖേന പൂർത്തിയാക്കും മൻ തഖസ്സമിനൽ ഫരീള, ഫർളിൽ വന്ന ന്യൂനത. സുമ യകൂനു സായിറു അമലിഹി അലാ ദാലി, അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു അമലുകളൊക്കെ ഉണ്ടാവുക. നിസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മറ്റു ഇബാദത്തുകളെല്ലാം ഉണ്ടായിരിക്കുക എന്നാണ് പഠിപ്പിച്ചത്. ഇനി ഇസ്ലാമിന്റെ തൂണുകളിൽ തന്നെ അതിന്റെ അടിസ്ഥാന സ്തംഭം അല്ലെങ്കിൽ അടിത്തറ അത് നിസ്കാരമാണ് എന്ന് പ്രത്യേകം വേർതിരിച്ചു പറഞ്ഞ ഹദീസുകളും കാണാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂലുള്ള പറഞ്ഞു, അലാ ഉഖ്ബിറുക ബി റഅ്സിൽ അംരി കുല്ലിഹി വ അമൂദിഹി വ ദിർവതി സനാമിഹി ബി ദിർവതി സനാമിഹി, ഞാൻ കാര്യങ്ങളുടെ ശിഖരം എന്തെന്നും അതിന്റെ അടിസ്ഥാന സ്തംഭം എന്തെന്നും അതിന്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗം പൂഞ്ഞ ഏതെന്നും ഞാൻ വിവരിക്കട്ടെ. ഫഖാലം മുആദ് റളിയല്ലാൻ, മുആദ് പറഞ്ഞു, ബല യാ റസൂലല്ലാ, അതെ അള്ളാഹുവിന്റെ റസൂലെ, വിവരിക്കും. ഫഖാല, നബി സല്ലല്ലാഹു പറഞ്ഞു, റഅ്സുൽ അംരി അൽ ഇസ്ലാം, ഒരു മനുഷ്യൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങളുടെ ശിഖരം, ഒന്നാം സ്ഥാനത്തുള്ള വിഷയം അത് ഇസ്ലാമാണ്. വഅമൂദുഹു അസ്സലാ, ഇസ്ലാമിന്റെ അടിത്തറ അതിന്റെ സ്തംഭം അത് നിസ്കാരമാണ്. വദിർവത്തു സനാമിഹി അൽ ജിഹാദ്, അതിലേറ്റവും ഉയർന്നു കാണുന്ന അതിന്റെ പൂഞ്ഞ എന്ന് പറയുന്നത് ഇസ്ലാം നിലനിൽക്കാനായിട്ടുള്ള ജിഹാദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിസ്കരിച്ചാൽ നമ്മുടെ പാപങ്ങൾ അള്ളാഹു അത് മുഖേന മായ്ക്കും. പാപങ്ങൾ മായ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പരലോകത്ത് നമ്മൾ എന്തിനു കൊള്ളും? പാപത്തിന്റെ ഒരു കണികയുമായി റബ്ബിന്റെ അരികിലേക്ക് ചെന്നാൽ രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, നിങ്ങളുടെ വീട്ടുമുറ്റത്തൊരു നദി ഉണ്ടെന്ന് കരുതുക, അഞ്ചു നേരം നിങ്ങളുടെ വീട്ടുമുറ്റത്തിന്റെ പരിസരത്തുകൂടെ ഒഴുകുന്ന നദിയിൽ കുളിച്ചാൽ വല്ല അഴുക്കും ഇനി ബാക്കിയുണ്ടോ? മാക്കാനെ ബൊക്കാമിൻ തറണി, വല്ല അഴുക്കും ബാക്കിയുണ്ടാകുമോ? കാലു, നബി ഇത് ചോദിച്ചപ്പോ സഹാബികൾ പറഞ്ഞു, ലാ ഇല്ല, ലാശേ യാതൊന്നും ബാക്കിയുണ്ടാവില്ല, ഒട്ടും അഴുക്കുണ്ടാവില്ല. അപ്പൊ അഞ്ചു നേരം കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ അഴുക്കൊട്ടും ബാക്കിയില്ല എന്നതുപോലെ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാളുടെ മനസ്സിൽ തിന്മകളോ കളങ്കങ്ങളോ പാപങ്ങളോ ബാക്കിയുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഖാല റസൂലുള്ള പറയാൻ, ഇന്നസ്സലവാത്തി തുദ്ഹിബു ദുനൂബ കമാ യുദ്ഹിബുൽ മാഉദ്ദറൻ, വെള്ളം അഴുക്കിനെ ഇല്ലാതാക്കുന്നതുപോലെ നിസ്കാരം പാപങ്ങളെ പോക്കിക്കളയും ഇല്ലാതാക്കിക്കളയും നീക്കം ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തുൽ ഖംസ് വൽ ജുമഅത്തു ഇലൽ ജുമഅ കഫാറത്തു ലിമാ ബൈനഹു, അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ അവക്കിടയിലുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ്. ജുമഅ അടുത്ത ജുമഅ വരെ പാപങ്ങൾക്ക് പരിഹാരമാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, ഒരു ഉംറ അടുത്ത ഉംറ വരെ, അതിനിടയിൽ വരുന്ന പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്, കഫാറത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാലം തോസൽ കബായിർ, വൻകുറ്റങ്ങൾ ഇല്ല എങ്കിൽ എന്ന് ഖുർആൻ കൽപ്പിക്കുന്നത്. വഅഖിമിസ് സ്വലാത്ത് തറഫൈ നഹാർ, നിങ്ങൾ പകലിന്റെ രണ്ടറ്റങ്ങളിൽ നിങ്ങൾ നിസ്കരിക്കണം. മനസ്സിലായില്ലേ? സുബഹും ളഹറും നമ്മൾ നിസ്കരിക്കും. വസുലഫൻ മിനൽ ലൈൽ, രാത്രിയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ ചുരുങ്ങിയത് മൂന്ന്, മഗ്‌രിബും ഇശാഉം സുബഹും നമ്മൾ നിസ്കരിക്കും. ളഹറും അസറും, അതാണ് പകലിന്റെ അറ്റങ്ങൾ. രാത്രിയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മഗ്‌രിബും ഇശാഉം സുബഹുമാണ്. ഇന്നൽ ഹസനാത് യുദ്ഹിബിന സയ്യാത്ത്, നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയും. അപ്പൊ ഈ നിസ്കാരങ്ങൾ, ഈ അഞ്ചു നേരത്തെ നിസ്കാരം ഖുർആൻ എടുത്തു പറയാണ്. ഖുർആനിൽ തന്നെ അഞ്ചു നിസ്കാരങ്ങളും എടുത്തു പറയുന്നു. സൂറത്തു ഹൂദിലെ 114-ാമത്തെ ആയത്തിൽ എന്നിട്ട് പറയാണ്, ആ നിസ്കാരമാകുന്ന നന്മ അല്ലെങ്കിൽ എല്ലാ നന്മകളും അത് പാപങ്ങളെ മായ്ച്ചു കളയും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നിസ്കാരത്തിലൂടെ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയും എന്താണ്? നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെട്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാകണം. ആ നിലവാരത്തിൽ തികഞ്ഞ ബോധത്തോടെ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവൻ, നമ്മുടെ പ്രകാശം അത് നിസ്കാരമാണ് എന്ന തിരിച്ചറിവോടെ നിസ്കാരം നഷ്ടപ്പെടുന്നതിൽ അങ്ങേയറ്റം ഭയന്ന് ജീവിക്കാനും നിസ്കാരം കൃത്യമായി നിലനിർത്താനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أوصيكم ثانيا وإياي بتقوى الله الله സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ ഇബാദത്തുകളിൽ നിസ്കാരം, അത് നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ജീവനാണ്, നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ഇത് നമ്മൾ മനസ്സിലാക്കി. ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അതുകൊണ്ട് നീ പറയണം, തീർച്ചയായിട്ടും എന്റെ നിസ്കാരം, എന്റെ ബലി, എന്റെ ജീവിതം, എന്റെ മരണം അത് റബ്ബുൽ ആലമീനാണ്. ലാ ശരീകല, അവന് പങ്കാളിയില്ല. വബിദാലിക ഉമിർത്ത്, അക്കാര്യമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വ അന അവ്വൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ്. ഒരു കൽപ്പന കേട്ടാൽ അത് ഏറ്റവും ആദ്യം പാലിക്കുന്നവനാണ് എന്ന് പഠിപ്പിക്കാനാണ്. അതേപ്രകാരം വീണ്ടും ഉത്തുലുമ ഊഹിയ ഇലൈക മിനൽ കിതാബ്, കിതാബിൽ നിന്ന് നിനക്ക് വഹി നൽകപ്പെട്ടത് നീ എല്ലാവർക്കും ഓതി കേൾപ്പിക്കണം. വഅഖിമിസ് സ്വലാ, നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ഇന്നസ്സലാത്ത തൻഹാനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നിസ്കാരം തിന്മകളിൽ നിന്നും അധർമ്മത്തിൽ നിന്നും തടയുന്നു. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്റാണ് ഏറ്റവും വലുത്. അള്ളാഹുവിന്റെ ദിക്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹുവിനറിയാം. അല്ലാഹുവിന്റെ ദിക്റാണ് ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ വഅഖിമിസ് സ്വലാത ലിദിക്രി, മൂസ റസൂലുള്ളാഹി അലൈഹി സ്വലം പറഞ്ഞു, എന്റെ ദിക്റിന് വേണ്ടി നിസ്കാരം നിങ്ങൾ നിലനിർത്തണം. അപ്പൊ നിസ്കാരം തന്നെയാണ് ദിക്ർ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ഭൗതികമായ ദുഃഖങ്ങളും സംഘർഷങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ നിസ്കാരം നമ്മളെ സഹായിക്കും. നിസ്കാരത്തിലാണ് നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത്. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞാൽ തന്നെ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. പല പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, കുടുംബത്തിലടക്കം പല നിലക്കുമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, സാമ്പത്തികമായും കുടുംബപരമായും വ്യക്തിപരമായും ആരോഗ്യപരമായും ഒക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും അടുക്കുന്നത് സുജൂദാണ്. ആ സുജൂദിൽ റബ്ബിനോട് പറഞ്ഞാൽ ആശ്വാസം കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു പറഞ്ഞു, അഖറബുമാ യഖൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു ദുആ. ഒരടിമ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്നത് സുജൂദുകാരനായിരിക്കുമ്പോഴാണ്. നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച് ധാരാളമായിട്ട് റബ്ബിനോട് പറയാൻ മനസ്സിന് എന്ത് ആശ്വാസം ഉണ്ടാകും? സ്വഹീഹ് മുസ്ലിമിലാണ് ഹദീസ്. ഖുർആൻ പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സല, സബ്ര കൊണ്ടും സലാത്ത് കൊണ്ടും നിങ്ങൾ റബ്ബിനോട് സഹായിക്കുക. റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ സബറിനെ മുന്നിൽ വെക്കുക, നമ്മുടെ നിസ്കാരത്തെ മുന്നിൽ വെക്കുക, അതിനെ തവസ്സുലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? റബ്ബിനോട് ദുആ ചെയ്യുക എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, തഖ്വയില്ലാത്തവർക്ക് ഖുശൂഇ ഇല്ലാത്തവർക്കാണ് നിസ്കാരം ഭാരമായി മാറുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സല്ല. നബിക്ക് ഒരു കാര്യം പ്രയാസമുണ്ടാക്കിയാൽ, ക്ലേശമുണ്ടാക്കിയാൽ അദ്ദേഹം രണ്ടറക്കത്ത് നിസ്കരിക്കും. എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടറക്കത്ത് ഉളു എടുത്ത് രണ്ടറക്കത്ത് വന്ന് നിസ്കരിക്കും. ആ പ്രയാസം നീങ്ങും. എന്ത് പ്രയാസം, നമ്മുടെ ജീവിതത്തിൽ ഏത് തരം പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ ആശ്വാസത്തോടുകൂടി വന്ന് രണ്ടറക്കത്ത് നിസ്കരിക്കും, ആ പ്രയാസത്തിന് അള്ളാഹു തുറവി നൽകും. പിന്നെ നിസ്കരിക്കുന്നവർക്കാണ് ജീവിതത്തിൽ അസ്വസ്ഥതയില്ലാതിരിക്കുക. മനുഷ്യന്റെ പൊതുവേ ഒരു സ്വഭാവമാണ് അസ്വസ്ഥ. ഒരു ജലദോഷം വന്നാൽ വരെ വല്ല മാരക രോഗവും വന്ന മാതിരിയാണ് ചില ആൾക്കാർ. പിന്നെ അളകൂല അനങ്ങൂല എന്നോട് മിണ്ടണ്ട, ഞാൻ ആകെ പ്രശ്നമാണ്, പള്ളിയിൽ വരൂല, അങ്ങനൊക്കെ ആകെ ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്ക് അസ്വസ്ഥരാകുന്ന ആളുകളുണ്ട്. പക്ഷെ വലിയ വിഷയം വന്നാലും പതരാതെ നിൽക്കുന്നവനാണ് മുഅ്മിൻ. മുഅ്മിൻ എത്ര വലിയ നഷ്ടങ്ങൾ അവന്റെ മുന്നിൽ വന്നാലും അവൻ മുഅ്മിനാണ്. അവൻ സബർ പാലിക്കും. അള്ളാഹു നൽകിയ വിധിയിൽ അവൻ തൃപ്തിപ്പെടും. പരലോകമാണ് അവൻ ഏറ്റവും പ്രധാനമായി അവൻ പരിഗണിക്കുന്ന നമുക്ക് കാണാം. ഖുർആൻ പറഞ്ഞു, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുആ, മനുഷ്യൻ വെഗിളി കാണിക്കുന്നവനായി, അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇദാ മസ്സഹു ശർറു ജസുആ, ഒരു ദോഷം ബാധിച്ചാൽ അവൻ അസ്വസ്ഥനായിരിക്കും. വൈദാ മസ്സഹുൽ ഖൈറു മനുആ, ഒരു നന്മ കിട്ടിയാൽ അവൻ മുടക്കക്കാരൻ, മറ്റെല്ലാവർക്കും അത് തടയുന്നവനായിരിക്കും. ആരൊഴികെ? ഇല്ലൽ മുസ്വല്ലീൻ, നിസ്കരിക്കുന്നവരൊഴികെ. നിസ്കരിക്കുന്നവർക്ക് ജീവിതത്തിൽ ദോഷം ബാധിച്ചാൽ അസ്വസ്ഥത കാണിക്കൂല. നേട്ടമുണ്ടായാൽ മറ്റുള്ളവർക്ക് കിട്ടുന്നത് മുടക്കൂല. അപ്പൊ നിസ്കാരമാണ് ഒന്നാമത്തെ ഗുണം. നിസ്കരിച്ചാലും പോരാ, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ, അവർ നമസ്കാരം പതിവാക്കുന്നവരാണ് എന്നാണ് പരിചയപ്പെടുത്തിയത് അല്ലെ. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഉന്മേഷം നൽകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ള പറഞ്ഞു, യഅഖിദു ശൈത്താനു അലാ ഖാഫിയത്തി റഅ്സി അഹദികും, നിങ്ങളിൽ ഒരാളുടെ പെരടിയിൽ ഷെയ്ത്താൻ കെട്ടിടും. ഇദാഹു അനാം, അവൻ ഉറങ്ങുമ്പോൾ, സലാത്ത് വഖത്ത്, മൂന്ന് കെട്ടിടും. രാത്രി നമ്മൾ ഉറങ്ങുമ്പം നമ്മുടെ പെരടിയിൽ ഷെയ്ത്താൻ മൂന്ന് കെട്ടിടും, മൂന്ന് ബന്ധനങ്ങൾ. എന്നിട്ടോ യദരിബു അലാ കുല്ലി വഖത്ത് അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, ഓരോ കെട്ടിടുമ്പോഴും പറയും, നീണ്ട രാത്രിയുണ്ട് കിടന്നുറങ്ങിക്കോന്ന്. സുബയാകാൻ നേരത്തെ ഷെയ്ത്താൻ പറഞ്ഞറിയോ, ഇഷ്ടംപോലെ രാത്രിയുണ്ട് കിടന്നുറങ്ങിക്കോന്ന, സമയമുണ്ടല്ലോ നിസ്കരിക്കാൻ. അപ്പൊ ഷെയ്ത്താൻ നമ്മുടെ സുബഹി മുടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഇൻ ഇസ്തയ്ഖലഫ ദക്കറല്ലാ ഇൻ ഹല്ലത് ഉഖദ, നീ ഉണർന്നു എന്നിട്ട് അള്ളാഹുവിനെ ഓർത്താൽ ഒന്നാമത്തെ കെട്ട് അഴിയും. അതായത് ഉണരുമ്പോ നമ്മൾ എന്താ പറയാ, അൽഹംദുലില്ലാ അല്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. അപ്പൊ നമ്മൾ ഉണരുകയും റബ്ബിനെ ഓർക്കുകയും, ഈ ദിക്ര ഓർമ്മയില്ലെങ്കിലോ ആ ഘട്ടം അവിടെ തന്നെ കിടക്കും, അന്ന് ഷെയ്ത്താന്റെ പിടിയിലായി നമ്മൾ, മനസ്സിലായില്ലേ. എന്നിട്ട് അടുത്ത വാചകം എന്താ, എന്നിട്ട് പറഞ്ഞു, ഫഇൻ തവല്ലാ ഇൻ ഹല്ലത് ഉഖദ, അങ്ങനെ നമ്മൾ ദിക്ര ചൊല്ലി എണീറ്റ് ശുദ്ധിയായി വുളു ചെയ്തു, അപ്പൊ രണ്ടാമത്തെ കെട്ടഴിഞ്ഞു. പിന്നെ പറയാ, ഫഇൻ സ്വല്ലാ ഇൻ ഹല്ലത് ഉഖദ, രണ്ടരക്കത്ത് നിസ്കരിച്ച് ഒതു എടുത്താൽ രണ്ടരക്കത്ത് സുന്നത്ത്, ഒതുവിന്റെ സുന്നത്ത്, അല്ലെങ്കിൽ സുബഹിന്റെ സുന്നത്ത്, അല്ലെങ്കിൽ പള്ളിയിൽ കയറി ഏതെങ്കിലും സുന്നത്ത്, നമ്മൾ രാത്രി പകൽ ഏറ്റവും പ്രഭാതത്തിൽ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ രണ്ടരക്കത്ത് നിസ്കരിച്ചു. റസൂലുള്ള പറഞ്ഞതറിയോ, ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്, അവൻ ഉന്മേഷമുള്ളവനും നല്ല മനസ്സുള്ളവനുമായി എന്നാണ്. അവൻ ഉന്മേഷമുള്ളവനും, അപ്പൊ നമുക്ക് ഉന്മേഷവും നല്ല മനസ്സും ഉണ്ടാകണമെങ്കിൽ രാവിലെ നേരത്തെ നീക്കണം. സുബഹാണ് നിസ്കരിച്ചെങ്കിലോ അത് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, ആ ദിവസം അവൻ അള്ളാന്റെ ജാമ്യത്തില. അപ്പൊ നിസ്കാരം മുടങ്ങിയാൽ അവന്റെ ഉന്മേഷം പോകും. സുബഹ് നഷ്ടപ്പെട്ടാൽ അള്ളാന്റെ ജാമ്യം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം തന്നെ കൃത്യമായ നമസ്കാരത്തോടുകൂടിയായിരിക്കണം. പിന്നെ കുഫറിനും നിഫാഖിനുമൊക്കെ ഇടയിൽ ഒരു മുസ്ലിം എത്രമാത്രം വിട്ടുനിൽക്കണം എന്നതിന്റെ തെളിവ് അവന്റെ നിസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, ബൈനനാ വ ബൈനൽ മുനാഫിഖീന ശുഹൂദുൽ ഇശാഇ വ സുബ്ഹ്, മുനാഫിക്കുകൾക്കും നമുക്കുമിടയിലുള്ള വ്യത്യാസം സുബഹിനും ഇശാഇനും ഹാജരാവുക എന്നുള്ളതാണ്. മുനാഫിക്കുകൾ സുബഹ് നിസ്കാരത്തിന് പതിവായിട്ട് പങ്കെടുക്കൂല, ഇശാ നിസ്കാരത്തിനും പതിവായിട്ട് പങ്കെടുക്കൂല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ നിസ്കാരങ്ങളുടെ പ്രതിഫലം അറിയുമായിരുന്നെങ്കിൽ മുട്ടിൽ നിരങ്ങി വന്നിട്ടാണെങ്കിലും നിങ്ങൾ ജമാഅത്തിൽ പങ്കെടുക്കും. അത്രയാണ് നിസ്കാരം കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത്. പിന്നെയോ, കാരണം മുനാഫിക്കുകൾക്കിലായ ഇസ്തിയൂനഹുമ, അത് രണ്ടും നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏത് രണ്ടും? സുബഹും ഇശാ നിസ്കരിക്കാൻ പ്രത്യേകം ബുദ്ധിമുട്ടാണ്. മഗ്‌രിബിന് വരുന്ന പോലെ മറ്റു നിസ്കാരങ്ങൾക്ക് കാണൂല. ഇനിയോ, മുസ്ലിമും കാഫറും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ്. അല്ലാഹു ലദീ ബൈനനാ വ ബൈനഹു മുസ്ഫല, നിസ്കാരമാണ് രണ്ടു കൂട്ടർക്കും ഇടയിലുള്ള കരാർ. ഫമൻ തറഖഹ ഫഖദ് കഫർ, ആ കരാർ ഉപേക്ഷിച്ചാൽ അവൻ കാഫറായി. അള്ളാഹുമായിട്ടുള്ള കരാറാണ് നിസ്കരിക്കണം എന്നുള്ളത്. ആ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ എന്തായി മാറി? കാഫറായി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു വിളിച്ചു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഖും യാ ബിലാൽ, ബിലാൽ എണീക്ക്, ഫഅരിഹ്നാ ബിസ്സല, നിസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം നൽകൂ. അപ്പൊ നിസ്കാരം ആശ്വാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ്. നിസ്കരിക്കുന്നവർക്ക് പരലോകത്ത് വരുമ്പോൾ പ്രത്യേക അടയാളം വെച്ചിട്ടുണ്ട്, സീമാഹും ഫി വുജൂഹിം മിൻ അസരി സുജൂദ്, സുജൂദിന്റെ അടയാളത്താൽ അവരുടെ മുഖങ്ങളിൽ അവരെ വേർതിരിക്കുന്ന ലക്ഷണം നിങ്ങൾക്ക് കാണാം. അപ്പൊ സുജൂദിന്റെ അടയാളമാണ് ഒരു മുഅ്മിൻ. നിസ്കാരത്തിന്റെ അടയാളം എന്ത് ചെയ്യുന്നത്? നമ്മളെ പരലോകത്ത് നാളെ വേർതിരിച്ചു നിൽക്കുന്നത്, അറസ്റ്റിന്റെ തണൽ നമുക്ക് നൽകാൻ കാരണമാകുന്നത്, നമുക്ക് അള്ളാഹു ഏറ്റവും വലിയ ഇസ്സത്തിന്റെ ഒരു അന്തരീക്ഷം അന്തിമ നാളിൽ നൽകുന്നത് ഇതിന്റെ പേരിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഒതു എടുത്താലോ, ഇന്ന ഉമ്മത്തി, അവരെ സംബന്ധിച്ചിടത്തോളം, യുദ് ഔന യോമൽ ഖിയാമത്തി ഉറമ ഹജ്ജലീനമിൻ അസരിൽ വുളു, വുളുവിന്റെ അടയാളത്താൽ ശരീരത്തിലെ അവയവങ്ങൾ പ്രകാശിക്കുന്ന അവസ്ഥയിൽ അവർ വിളിക്കപ്പെടുമെന്നാണ്. നമ്മൾ മുഅ്മിനീങ്ങൾ മാത്രം, നിസ്കരിക്കുന്നവർ മാത്രം, ഒതുവെടുത്തവരാണല്ലോ, അവർ ഒതുവിന്റെ അവയവങ്ങൾ കയറ്റി കഴുകും. ഒതുവിന്റെ അവയവങ്ങളൊക്കെ പ്രകാശിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ പരലോകത്ത് തെളിഞ്ഞു വരും. അവർ അവിടെ പ്രത്യേകമായി വാഴ്ത്തപ്പെടും, അവർക്ക് പ്രത്യേകമായ അന്തസ്സും ഇസ്സത്തും നൽകപ്പെടും. അവർ കാഫറുകളിൽ നിന്നും മുനാഫിക്കുകളിൽ നിന്നും തികച്ചും മുന്നോട്ട് വലതുഭാഗത്തും അള്ളാഹുവിന്റെ സവിശേഷമായ തണലിന് കീഴിലേക്ക് നിസ്കാരക്കാരായ ആളുകൾ വേർതിരിച്ചു നിർത്തപ്പെടും. ഇപ്പൊ നിസ്കാരം നമ്മുടെ കണ്ണിനേക്കാൾ വലുതാണ്, നമ്മുടെ ഹൃദയത്തെക്കാൾ വലുതാണ്, നമ്മുടെ ജീവനേക്കാൾ വലുതാണ്, വെള്ളത്തെക്കാളും ഭക്ഷണത്തെക്കാളും വലുതാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു നിസ്കാരം നിസ്സാരമായി കാണരുത്. നിസ്കരിച്ചുകൊണ്ട് തന്നെ മരണമടയുന്ന സച്ചരിതരായ യഥാർത്ഥ മുഅ്മിനുകളിൽ, മുവഹ്ഹിദുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് മഹാഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. നിസ്കാരം അത് ജീവിതത്തിന്റെ പ്രകാശമായി, അസ്സലാത്തു നൂർ, നിസ്കാരം പ്രകാശമാണ് എന്ന് പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ പ്രകാശമായും തിന്മയുടെ പ്രതിരോധമായും മരണം വരെ നമ്മുടെ നിസ്കാരങ്ങളെ അള്ളാഹു നമുക്കൊരു കാരണമാക്കി അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. മുവഹ്ഹിദുകളായി നമ്മിൽ നിന്ന് മരണമടഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരി സഹോദരങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم يا مصرف القلوب صرف قلوبنا على اطاعتك. اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا مرضا الا شفيته ولا دينا الا قضيته ولا حاجه من حوائج الدنيا والاخره الا قضيتها يا ارحم الراحمين. اللهم اشف مرضانا وارحم موتانا واخر دعوانا ان الحمد لله رب العالمين.